ദക്ഷിണകാശി, രചന ശ്രീയനു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല, തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. ഇനി കാശിനാഥനെ കണ്ട് സങ്കടം പറഞ്ഞാലേ രക്ഷയുള്ളൂ. കാശി സാറല്ല, സാക്ഷാൽ കാശിനാഥൻ. അടുത്തൊരു ഭഗവതി ക്ഷേത്രമുണ്ട്, അവിടെയാണ് ഞാൻ പിറന്നാളിന്ന് പോയി തൊഴുതത്. പ്രവിയെ വിളിച്ചു നോക്കാം, അവൾക്ക് ഇവിടെയെല്ലാം നല്ല പരിചയമാണ്. ഞാൻ ഫോണെടുത്ത് അവളെ വിളിച്ചു. ഹലോ ഹലോ പ്രവി, ഇവിടെ എവിടെയാടി ശിവക്ഷേത്രമുള്ളേ? ഈ പാതിരാക്ക് പോയി തൊഴാനാണോ? അല്ല, നാളെ രാവിലെ പോവാൻ. ആ, തളിക്കുളങ്ങര ശങ്കരനാരായണ ക്ഷേത്രമുണ്ട്. ശങ്കരനാരായണ ക്ഷേത്രം? ആഹാ, അപ്പൊ രണ്ടാളുണ്ടല്ലോ, ശിവനും വിഷ്ണുവും. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഹോസ്റ്റലിൽ നിന്ന് ഒരു 20 മിനിറ്റ്. ആ പഴയ പോസ്റ്റ് ഓഫീസില്ലേ, അവിടുന്ന് റൈറ്റിലേക്ക്. നീ വരുന്നോ? എനിക്ക് പറ്റില്ലടാ. ആ, ഞാൻ സീനുവിനെ കൂട്ടി പോയിക്കോളാം. ഈ ഗംഗാമേം എനിക്ക് പാരാവുന്ന പേടി. എന്റെ ശിവനെ, അവർ നല്ല ഫ്രണ്ട്സാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണേ. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. അല്ല, രാത്രി ഉറങ്ങിയെങ്കിലല്ലേ. കുളിച്ച് റെഡിയായി, സീനുവിനെ വലിച്ചു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അമ്പലത്തിൽ പോവാനെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം എണീറ്റ് വന്നു. അവൾക്കറിയാം എന്റെ അവസ്ഥ. അവളും കുളിച്ച് റെഡിയായി. മേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ പ്രവി പറഞ്ഞ വഴിയെ നടന്നു. പഴയ പോസ്റ്റ് ഓഫീസെത്തി. അവിടുന്ന് റൈറ്റ് കുറച്ച് നടന്നതും അമ്പലത്തി. സീന് പുറത്തു നിൽക്കാന്നും എന്നോട് വേഗം വരണമെന്നും പറഞ്ഞു. ഞാൻ വേഗം പോയി തൊഴുതു. വലം വെച്ച് വരുമ്പോൾ അതാ രണ്ടുപേരും നടക്കിൽ തൊഴുതു നിൽക്കുന്നു, ദേവി മാമും പ്രിൻസിപ്പൽ സാറും. അവരെ കണ്ടതും എനിക്ക് അതിശയമായി. ഞാൻ മാമിൻ്റെ അടുത്തേക്ക് നിന്നു. മാം ഇവിടെ? അത് ഞാനല്ലേ ചോദിക്കേണ്ടത്. ഞങ്ങളുടെ വീട് ഇവിടുന്ന് 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. ആണോ? ഞങ്ങൾ സീനുവിനെ പുറത്ത് കണ്ടു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അവൾക്കും അമ്പലത്തിൽ കയറി തൊഴാം. ആ, എനിക്കറിയില്ലായിരുന്നു മാം, സാറ് പറഞ്ഞു.
ആ, എന്തായാലും ഇനി വീട്ടിൽ വന്നിട്ട് പോയാൽ മതി.
സർ, അത്... മാമും വാശി പിടിച്ചു. ഒന്നും പറയണ്ട, വാ. ഞങ്ങൾ തൊഴുതിറങ്ങി, അവരുടെ കാറിൽ വീട്ടിലേക്ക് പോയി. മോഡേൺ ആർക്കിടെക്ചറിലുള്ള ഇരുനില വീട്. മാഡം കോളിംഗ് ബെൽ അമർത്തി. ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. രാധമേ, ബ്രേക്ക്ഫാസ്റ്റിന് ഇവരും കൂടെ ഉണ്ടാവും കേട്ടോ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാ. അവർ ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അവിടുത്തെ ജോലിക്കാരിയാണ്. സാറ് ഞങ്ങൾ അകത്തേക്ക് വിളിച്ചു. എന്തു വലിയ വീടാലേ, സീനിയ എന്നോട് പതുക്കെ പറഞ്ഞു. സാറ് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, മാഡവും ഇരുന്നു. സാറ് പറഞ്ഞു,
ഫസ്റ്റ് സെമ്മിൽ രണ്ടാക്കും നല്ല മാർക്കുണ്ടല്ലോ, ദക്ഷിണ കോളേജ് ടോപ്പറാണ്, തുടർന്ന് ഇതുപോലെ പഠിക്കണം.
താങ്ക് യു സർ, സീനുവും താങ്ക്സ് പറഞ്ഞു. അരുൺ സാറ്, അവൻ കാശിയുടെ കൂടെ ജിമ്മിൽ പോയി കാണും, പുതിയ ശീല. അവന് പോവാൻ നല്ല മടിയാ, കാശി നിർബന്ധിച്ച് കൊണ്ടുപോകും. കാശി സാർ?
ആ, അവര് രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ച്, ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു. പറഞ്ഞു വന്നപ്പോ കാശിയുടെ അമ്മ ദേവിയുടെ കോളേജ് ടൈമിലെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പൊ മക്കളും ബെസ്റ്റ് ഫ്രണ്ടായി.
വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മാം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു. മാമും സാറും ഞങ്ങളുടെ ഒപ്പം കഴിച്ചു. പിന്നെ ഞങ്ങൾ ലിവിംഗ് റൂമിൽ പോയിരുന്നു. സാറ് മുകളിലേക്ക് പോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് പേപ്പറൊക്കെ വായിച്ചു. അപ്പോഴാണ് സീനു ഒരു ചെറിയ ആൽബം കണ്ടത്. അവൾ മാമിനോട് ചോദിച്ചെടുത്തു. അരുൺ സാറിന്റെ LKG മുതലുള്ള സ്കൂൾ ഫോട്ടോസും ഉണ്ട്. സാറ് എന്ത് ക്യൂട്ടാണല്ലേ, സീനു ചോദിച്ചു. അങ്ങനെ മറിച്ച് മറിച്ച് ലാസ്റ്റ് ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ കണ്ണു തള്ളിപ്പോയി. ഞാൻ മാമിനോട് ചോദിച്ചു, മാം ഇത്?
ആ, ഇത് അരുണും കാശിയും ഗംഗയും.
അവർ മൂന്നാൾ ഒരേ കോളേജിലാണ് പഠിച്ച്. ഗംഗയും കാശിയും +2 മുതൽ ഒന്നിച്ച് പഠിച്ചതാ. അപ്പോഴാണ് സീനു ആ ഫോട്ടോ നോക്കിയത്. അരുൺ സാറും കാശി സാറും. കാശി സാറ് ഗംഗാമാമിൻ്റെ തോളിലൂടെ കൈ ചുറ്റി നിൽക്കുന്നു. ആ ഫോട്ടോ കണ്ടതും എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. മാമിനോട് എന്തൊക്കെയാ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സീനുവിന് മനസ്സിലായി എനിക്ക് നല്ല സങ്കടമായെന്ന്. ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. സീനു എന്നെ കുറേ സമാധാനിപ്പിച്ചു. ഞാൻ വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല, കിടന്ന കിടപ്പ. വൈകുന്നേരമായപ്പോൾ മേട്ടർ വന്ന് കാര്യം അന്വേഷിച്ചു. മേട്ടർ വന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ല പനി. മേട്ടൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പയെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. മേട്ടറും പേടിച്ച് അപ്പയെ വിളിച്ചു. അപ്പ തന്നെ അവിടുന്ന് പോന്നു. സീനു ആകെ വല്ലാതായി. അപ്പ എത്തുമ്പോൾ 6 മണിയായി. ഞാൻ അപ്പയുടെ കൂടെ പോവുകയാണെന്ന് സീനുവിനോട് പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് അവൾക്ക് തോന്നി. ഞാനും അപ്പയും അപ്പ തന്നെ പോയി. അപ്പ HOD വിളിച്ച് ലീവ് പറഞ്ഞു. വീട്ടിലെത്തി എന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടമായി. ഞാൻ അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് വയ്യാത്തുണ്ടാവുമെന്ന് എല്ലാവരും കരുതി. അപ്പ രാത്രി തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു. 2 ദിവസം നല്ലവണ്ണം റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. കാശി രാവിലെ തന്നെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി. വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അമ്മയും മോനും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. കോളേജിൽ പോകാൻ റെഡിയായി.
അമ്മേ, ഏട്ടൻ വിളിച്ചോ?
വിളിച്ചു. ഇപ്പൊ ഛർദിയൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞു.
ഇങ്ങോട്ട് വരുന്ന കാര്യം വല്ലതും പറഞ്ഞു?
ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി തണുക്കട്ടെ, എന്നിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞു.
ഓരോന്ന് വരുത്തി വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു.
കഴിഞ്ഞത് കഴിഞ്ഞില്ലേടാ. അല്ല, നീ ഇന്ന് നേരത്തെ പോണെന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ തന്നെ സമയം 9 കഴിഞ്ഞു, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. വൈകുന്നേരം ചിലപ്പോ വരാൻ വൈകും കേട്ടോ, സൂക്ഷിച്ചു പോണേ. കാശി അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങി. കോളേജിൽ എത്തിയിട്ടും കാശി മൂഡ് ഓഫ് ആണ്. മിനി ഞാൻ നടന്ന സംബന്ധനെ കാരണം കാശി ബൈക്ക് പാർക്ക് ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ദേവി മാം ഇന്ന് എത്തിയിട്ടില്ല. ദേവി ആന്റി ഇന്ന് എവിടെ പോയി? വന്നിട്ടില്ലല്ലോ. ആന്റി ഉണ്ടായിരുന്ന ഫസ്റ്റ് അവർ ക്ലാസ്സിലേക്ക് പറഞ്ഞുവിടായിരുന്നു. ദക്ഷയെ ഫേസ് ചെയ്യാൻ ഒരു മടി. അവള് തെറ്റിദ്ധരിച്ചാണ് ഉറപ്പാ. അല്ല, ആരായാലും തെറ്റിദ്ധരിക്കും. ഈടായിട്ട് ഗംഗ കുറച്ച് ഓവറാണ്. കാശി മേശയിലടിച്ചു. അപ്പോഴാണ് അരുൺ വരുന്നത്. എന്താ മോനെ ഒരു സങ്കടം? ഏയ് ഒന്നുമില്ലട, നിന്റെ ദക്ഷകുമാരിയെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ടാണോ ടെൻഷൻ? ആ ചെറിയ ടെൻഷൻ ഇല്ലാന്നില്ല. അവളുടെ സ്വഭാവം എപ്പോഴാ മാറിയെന്ന് പറയാൻ പറ്റില്ലടാ. അന്ന് തന്നെ കണ്ടില്ലേ അവളുടെ ചേച്ചിയോട് ചൂടാവുന്ന? ദേഷ്യം വന്നാലേ ഭദ്രകാളിയാ. അല്ല നീ ഒട്ടും മോശമല്ലല്ലോ. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അല്ല ആന്റിയുടെ? ആന്റി വന്നിരുന്നെങ്കിൽ ആന്റിയെ അവർ വിടായിരുന്നു. വീരശൂരപരാക്രമിയായ കാശിനാഥന് ദക്ഷക്ക് മുന്നിൽ മുട്ടിടിക്കോ? പോടാ അവിടുന്ന്. അതല്ല, ഏതല്ല? ദാ നിനക്ക് അവളോട് പറഞ്ഞൂടെ, അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവളുടെ പെരുമാറ്റത്തിൽ അറിയാം. നിനക്ക് എന്റെ അവസ്ഥ അറിയാവുന്നല്ലേ. ആദ്യം അതൊക്കെ ഒന്ന് സോൾവ് ആവട്ടെ. അപ്പോഴേക്ക് അവൾ ആമ്പിളേരെ കൊത്തിക്കൊണ്ടുപോകും. അവൾ ഈ കാശിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. കാശി ബുക്ക് എടുത്ത് ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ അസീന വന്നിട്ടുണ്ട്. ദക്ഷയെ കാണാനില്ല. എവിടെ പോയി ഇവള്? സാധാരണ രണ്ടും കൂടെ ഒന്നിച്ചല്ലേ വരാറ്. ഏതായാലും അറ്റൻഡൻസ് എടുക്കാം, അപ്പോൾ അറിയാലോ. കാശി അറ്റൻഡൻസ് എടുത്തു. നമ്പർ 30. സീനു ആബ്സെന്റാണ് സർ. എന്തുപറ്റി? വീട്ടിലേക്ക് പോയി. ഇവളിപ്പോൾ എന്തിനാ വീട്ടിലേക്ക് പോയെ? ആ ഏതായാലും വൈകുന്നേരം വീണയോട് ചോദിക്കാം, അപ്പോൾ അറിയാലോ. എങ്ങനെയൊക്കെയോ ക്ലാസ് എടുത്തു. ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോൾ കാശി ക്ലാസ്സിൽ നിന്ന് പോയി. ഇതേ സമയം സീനുവും പ്രവീൺ ചർച്ചയിലായിരുന്നു. പ്രവീൺ ചോദിച്ചു, സീനു അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? വിളിച്ചില്ലടാ. എന്തുപറ്റി? പെട്ടെന്നൊരു പനി വരാൻ. ഇന്നലെ നേരത്തെ കൊണ്ടൊന്ന് കുളിച്ചില്ലേ? അതാവും, തണുപ്പല്ലേ. കാശി വൈകുന്നേരം അവൻ കാത്തിരിക്കുകയായിരുന്നു. പതിവിന് നേരത്തെ വീട്ടിലെത്തി. അമ്മ ചോദിച്ചു, നീയല്ലേ വൈകുന്നു പറഞ്ഞേ? ഏയ് നേരത്തെ പോകുന്നമ്മേ. കാശി റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. അമ്മ ചായ എടുത്തു വെച്ചിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അമ്മ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ, നീ ചായ കുടിക്കുക. അമ്മ പോയി വാതിൽ തന്നപ്പോൾ പ്രവീണ നിൽക്കുന്നു. ആരിത്? വീണമോളോ? ആന്റി അമ്മ പറഞ്ഞു ഇത് ഇവിടെ തരാൻ. അവളൊരു പാത്രം അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്താ ഇത്? പായസാണ് ആന്റി, ഇന്ന് ഏട്ടൻ്റെ പിറന്നാളാണ്. ഏട്ടൻ വന്നിട്ടുണ്ടോ? ഇല്ല ആന്റി, ലീവ് കിട്ടിയില്ല. മോൾ അകത്തേക്ക് വാ. അമ്മ അവളെയും കൂട്ടി അകത്തേക്ക് പോയി. കാശിയാണേൽ വീണയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു.
അല്ല നീ ഇന്ന് നേരത്തെ എത്തിയോ?
ഇന്ന് ദക്ഷ ഇല്ലാലോ, അതുകൊണ്ട് നേരത്തെ പോന്നു.
ആ
പറഞ്ഞോളെ, ദക്ഷയ്ക്ക് എന്തു പറ്റി? അവൾക്ക് പനിയായിട്ട് വീട്ടിൽ പോയതാ.
ഇവൾക്കെന്താ പെട്ടെന്നൊരു പനി?
കാശി ചിന്തിച്ചു. ആരുടെ കാര്യം നിങ്ങൾ പറയുന്നേ? ആന്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ദക്ഷിണ അവളുടെ കാര്യം? അവൾക്ക് പനിയായിട്ട് വീട്ടിൽ പോയി, പാലക്കാട നാട്.
ആ കോളേജ് ടോപ്പറായ കുട്ടിയോ?
അമ്മക്കിതൊക്കെ എങ്ങനെ അറിയാം? ദേവി വിളിച്ചവ പറഞ്ഞിരുന്നു. പ്ലസ് ടു സയൻസിന് ഫുൾ മാർക്സ് കിട്ടിയിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തൊരു മിടുക്കിയെ പറ്റി. ആ കുട്ടിക്ക് എൻട്രൻസ് ചെയ്താൽ പറ്റിയില്ല അത്രേ. ഒരു ആക്സിഡന്റ് പറ്റി ആ സമയത്ത്. കാശി ആകാംക്ഷയോട് ചോദിച്ചു,
എന്ത് ആക്സിഡന്റ്?
ബസ്സിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞു എന്നോ മറ്റോ പറഞ്ഞു ദേവി. അതങ്ങനെയല്ല ആന്റി, അവൾക്ക് ആക്സിഡന്റ് പറ്റിയതല്ല,
വീണ പെട്ടെന്ന് പറഞ്ഞതാണ്. അത് അബദ്ധമായി പോയിന്ന് അവൾക്ക് മനസ്സിലായി.
പക്ഷെ കാശി വിടാൻ തയ്യാറല്ലായിരുന്നു.
പറ, എന്താ സംഭവിച്ചേ?
അത് ഞാൻ പറഞ്ഞു എന്ന് അവൾ അറിയരുതെട്ടോ. അവൾ എൻട്രൻസ് എക്സാമിന് പട്ടാമ്പിക്ക് പോയപ്പോൾ ബസ്സിൽ വെച്ച് ഏതൊരുത്തൻ അവളെ കയറി പിടിച്ചു. അവൾ അയാളുടെ കാലി ചവിട്ടി. അയാൾ ദേഷ്യം വന്ന് അവളുടെ കൈ പിടിച്ച് തിരിച്ചു. അങ്ങനെ കൈ ചതഞ്ഞു.
അവളുടെ വീട്ടുകാർക്ക് പോലും ഇതറിയില്ല,
എനിക്കും സീനിയനും മാത്രമേ അറിയൂ.
അയ്യോ ഏത് ദുഷ്ടനാ കുട്ടിയോട് അങ്ങനെ ചെയ്തേ.
എന്നവൾക്ക് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യായിരുന്നില്ലേ? അതവൾക്ക് നല്ല ഫീലായി. അതുകൊണ്ട് പിന്നെ അതിനൊന്നും ശ്രമിച്ചില്ല. എൻട്രൻസ് കിട്ടും 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് വേറെ കോഴ്സിനൊന്നും അപ്ലൈ ചെയ്തിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലാണ് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത്. അവിടെ കൂടെ സീനു.
ശരിയാ, ഒരുപാട് ആശയം കിട്ടാതായ ആർക്കും നിരാശ തോന്നും.
കാശിക്ക് ദക്ഷയുടെ കാര്യം കേട്ടപ്പോൾ ആകെ വല്ലാതായി. ഇത് വീണക്ക് മനസ്സിലായി. അപ്പോഴേക്കും അമ്മയുടെ ഫോൺ റിങ് ചെയ്തു. അമ്മ ഫോൺ എടുക്കാനായി പോയി. കാശി വീണയോട് ചോദിച്ചു,
അല്ല ആരവിടെ കൈ ചതച്ചെന്ന് അവൾക്കറിയോ?
അറിയില്ല. ആളെങ്ങാനും കൈ കിട്ടിയ റോമിയോ ജൂലിയറ്റിനെ കെട്ടാനിരുന്ന ആളെ ഒറ്റ കുത്തിന് കൊന്നില്ലേ? അതുപോലെ കൊല്ലുന്ന അവൾ പറഞ്ഞേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാശിയേട്ടൻ ചീത്ത പറയുന്നത്
കേട്ടോ.
അതെ, കാശിയേട്ടൻ എന്താ അവളെ ദക്ഷാന്ന് വിളിക്കുന്നേ?
അത്
അല്ല, അവളോട് അത്ര അടുപ്പുള്ളവരെ അവളെ ദക്ഷാന്ന് വിളിക്കൂ?
അതാ ഞാൻ ചോദിച്ച്. അത് ഞാൻ ദക്ഷാന്ന് നീട്ടി വിളിക്കേണ്ടവരെന്ന് വിചാരിച്ചിട്ടാ ദക്ഷാന്ന് ചുരുക്കി വിളിക്കുന്നത്. അവളിനി എപ്പോഴും
അറിയില്ല, വിളിച്ചു നോക്കണം.
ഞാൻ പോട്ടെട്ടോ കാശിയേട്ട, ആന്റിയോട് പറഞ്ഞാൽ മതി, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വീണ പോയിട്ടും കാശി ആലോചന തന്നെയായിരുന്നു. അന്ന് ദേവ്യാന്റി കാണാൻ കോളേജിൽ പോയപ്പോൾ കോളേജ് ഓഡിറ്റത്തിൽ നിന്നാണ് ആ പാട്ട് കേൾക്കുന്നത്. അത്ര നല്ല പാട്ടായിരുന്നു, പക്ഷെ ആരാ നോക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ആന്റി വന്നു, പിന്നെ ആന്റിയോട് സംസാരിച്ചു. അപ്പോഴാണ് ഓഡിറ്റോറിയത്തിൽ ഫ്രഷേഴ്സ് ഡേ ആണ് നടക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഏതോ പെൺകുട്ടിയാണ് പാടിയെന്ന് മനസ്സിലായി. ഷൊർണൂർ ആർട്സ് കോളേജിൽ ആറുമാസം കൂടി ബോണ്ടുള്ള കാരണം ഇവിടെ വരാൻ സെക്കൻഡ് സെമസ്റ്ററായി. ജോയിൻ ചെയ്ത അന്ന് തന്നെ എന്നെ ചോദ്യം ചെയ്ത അവളോട് ദേഷ്യമായിരുന്നു ആദ്യം. ഗംഗ പറഞ്ഞു കൂടി കേട്ടപ്പോൾ ദേഷ്യം കൂടി. അന്ന് അവൾ ക്ലാസ്സിൽ സ്വപ്നം കണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ വേഗം ബോർഡിൽ എഴുതാൻ പറഞ്ഞത്. പെണ്ണ് ഏന്തി വലിഞ്ഞ് എഴുതുന്ന കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. ബാക്ക് ബെഞ്ചിലെ റെജിയുടെ നോട്ടം അവളുടെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഡ്രസ്സിലായിരുന്നെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ അവളുടെ പുറകിൽ പോയി നിന്നത്. ഞാൻ പോയി നിൽക്കുന്നത് കണ്ട് അവൾ സംശയിച്ചാലോ എന്ന് കരുതിയ വേഗം ബോർഡിൽ എഴുതിയത്. അപ്പം അവൾ എന്നെ തിരിഞ്ഞു നോക്കിയ ആ നോട്ടം ഉണ്ടല്ലോ, അതിൻ്റെ ചങ്കിലാ കൊണ്ടത്. കുറേ കാലങ്ങളായി ഞാൻ തിരയുന്ന മുഖം മുന്നിൽ വന്ന് നിന്ന പോലെ. പെണ്ണിൻ്റെ കൈയിൻ്റെ അടിയിലൂടെ നൂണു പോകുമെന്ന് ഞാനും കരുതിയില്ല. പിന്നെ അന്ന് ക്ലാസ്സിലെടുക്കാത്ത പാടിൽ ക്വസ്റ്റിന് അവൾ ആൻസർ പറഞ്ഞപ്പോൾ അതിശയായിരുന്നു. ആരും നേരെ പഠിക്കാതെ വന്ന ദേഷ്യത്തിലിരിക്കുന്ന എൻ്റെ ദേഷ്യമൊത്തം മാറാൻ അവളുടെ നോട്ടം മാത്രം മതിയായിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് മ്യൂസിക് റൂമിൽ നിന്ന് അന്ന് കേട്ട അതേ പാട്ട് വീണ്ടും കേട്ടത്. ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് അരുണിനെയും കൂട്ടി അവിടെ പോയത്. നോക്കുമ്പോൾ പെണ്ണതാ കണ്ണടച്ച് നിന്ന് പാടുന്നു. ഇവളാണോ അന്ന് പാടിയെന്ന് ഓർത്തപ്പോൾ ശരിക്കും മനസ്സിലാകെ മഞ്ഞ് വീണ പോലെ തോന്നി. അവളാണേൽ എന്നെ കണ്ട് അന്നം വിട്ട് നിൽക്കുകയാണ്. അരുൺ അവളോട് ആദ്യം മുതൽ മുഴുവൻ പാടാൻ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കി പാടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ നോട്ടം നേരിടാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പാട്ട് കഴിഞ്ഞതും അവിടുന്ന് പോയത്. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ആ പാട്ടോടെ മനസ്സിലായി. പെണ്ണ ആള് കാന്താരിയ. പിന്നെയുള്ള ഓരോ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും അവൾ എന്നോടുള്ള ഇഷ്ടം പറയാതെ പറയുന്നുണ്ടായിരുന്നു. റോമിയോ ജൂലിയറ്റ് അവളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഗംഗേനോട് അടുപ്പം കാണിച്ചപ്പോൾ അവളുടെ ഭാവം കാണണം. അന്നേ ഞാൻ തീരുമാനിച്ചു ദക്ഷിണ എന്ന ദക്ഷ ഈ കാശിയുടെ പെണ്ണാണെന്ന്. അത് അവളോട് പറയാമെന്ന് വെച്ചപ്പോൾ അവൾ വീട്ടിൽ പോയി. ഇനി എന്തായാലും അവൾ വരട്ടെ. കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദക്ഷയുടെ പനി കുറഞ്ഞു കേട്ടോ, ഇനി അവൾ പറയും ബാക്കി കഥ. വീട്ടിൽ വന്നിട്ടിപ്പോൾ ദിവസം രണ്ടായി. ആകെ എന്തോ പോലെ ഓരോന്നാലോചിച്ച് വട്ടാവുന്നു. തിരിച്ചു പോയാലോ? പക്ഷെ ആ ഫോട്ടോ ആലോചിക്കുമ്പോഴാണ് പണ്ടത്തെ ദക്ഷ ആയിരുന്നീ കൊന്നേനെ. ഇതിപ്പോൾ എനിക്ക് എന്താ പറ്റിയേ? ശോ, എന്തൊക്കെയായിരുന്നു? അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആകാശിനോട് അച്ചുവിന് വെറുപ്പ് വന്നാത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യമായിട്ട് സ്നേഹിച്ച ആളെ ഒരു പെണ്ണിനും മറക്കാൻ പറ്റില്ല. വെറുക്കാനും നീ എന്താ ആലോചിക്കുന്ന അമ്മു? അച്ചുവാണ്. ഏയ്, ഒന്നുമില്ല അച്ചു. ഇപ്പം നിന്റെ പനി മാറിയോ? ആ, കുറവുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുവോ? നീ പറ അച്ചു. അത് താഴെ അത്ത അപ്പാവ് വിളിക്കുന്നുണ്ടോ? നാളെ അവരിങ്ങോട്ട് വരുന്നുണ്ട് പോലും. അവർ വന്നോട്ടെ, അതിനെന്താ? അതല്ല, അവരെല്ലാവരും ഉണ്ട്. ഓ, അപ്പോൾ അതാണ്, എല്ലാവരും എന്ന് പറയുമ്പോൾ ആകാശം ഉണ്ടാവും. അവർ വന്നോട്ടെ, ഞാൻ നാളെ രാവിലെ ആദ്യത്തെ ബസ്സിൽ തളിക്കുളത്തേക്ക് പോകും. അവർ വരുന്നോണ്ടാണോ? അവർ വന്നാൽ എനിക്കെന്താണ്? നമ്മുടെ അപ്പയും അക്കയും ഫാമിലിയും അല്ലേ, വരണ്ടെന്ന് പറയാൻ പറ്റുമോ? പിന്നെ എനിക്ക് ക്ലാസ് മിസ്സായാൽ കുറേ പഠിക്കാനുണ്ടാവും, അല്ലാതെ അവർ വരുന്നോണ്ടെന്നല്ല. അപ്പോഴേക്ക് അമ്മയും അപ്പയൊക്കെ വന്നു. അപ്പ എങ്ങനെയുണ്ട്? അപ്പാവിടെ അമ്മൂസിന് കുറഞ്ഞു. അപ്പ, ഞാൻ നാളെ തന്നെ പോവാ. സീന് വിളിച്ചിരുന്നു, നാളെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം ഉണ്ട്.
എന്ത് എക്സാം?
ഇന്റേണൽസ്, അമ്മ പറഞ്ഞു. അത് പിന്നെ എഴുതിയാൽ പോരെ? എന്താ അമ്മ, എൻ്റെ സൗകര്യത്തിന് അവർ എക്സാം മാറ്റിവെക്കുവോ?
അപ്പ പറഞ്ഞു, ആ അത് ശരിയാ, നാളെ നിന്റെ അത്തയും ഫാമിലിയും വരുന്നുണ്ട്, അവർ വന്ന് കണ്ടിട്ട് പോയാൽ പോരെ.
അയ്യോ, അത് പോരപ്പാ, ഫസ്റ്റ് അവറാണ് എൻ്റെ എക്സാം, ഞാൻ രാവിലത്തെ ബസ്സിന് പോയിക്കോളാം. ഇത്രയും ദൂരം ഒറ്റക്കോ? അതൊന്നും സാരില്ല, അന്ന് ഒരു തവണ ബസ്സിന് പോയി വീണ് കഴിച്ചതഞ്ഞ് ഓർമ്മയുണ്ടല്ലോ. ഓ, മനുഷ്യൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പിന്നെയും പിന്നെ ഓർപ്പിക്കുന്നു.
വേണ്ട വേണ്ട, തർക്കം വേണ്ട, ഞാൻ രാവിലെ നേരത്തെ കൊണ്ടുവിടാം, പോരെ.
ഞാൻ അപ്പയെ കെട്ടിപ്പിടിച്ച് ഉമ്മോടുത്ത് പറഞ്ഞു, താങ്ക് യു ചീനു. പാട്ടിയോട് വിവരം പറഞ്ഞപ്പോൾ നാളെ അവരൊക്കെ വന്നു പോയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ വാശി കാരണം അവസാനം പാട്ടി തീരുമാനം മാറ്റി. ഞാൻ രാവിലെ നേരത്തെ തന്നെ റെഡിയായി. ധാവണിയാണ് ഉടുത്തത്, നല്ല ചുരിദാറൊക്കെ ഹോസ്റ്റലിലാണ്. ഇവിടെയുള്ള ധാവണികളും പാട്ടിവരുകളൊക്കെയാണ്. അപ്പോൾ ഒരു ധാവണി എടുത്തങ്ങ് കൊടുത്തു. വീട്ടിൽ നിന്ന് 7 മണിക്ക് തന്നെ ഇറങ്ങി. അപ്പയുടെ കാറിലാണ്. പോകുന്ന വഴിക്ക് അപ്പ ചോദിച്ചു,
മോളെന്താ പെട്ടെന്ന് പോകുന്നേ? എക്സാമൊന്നുമില്ലെന്ന് അപ്പാവുക്ക് അറിയാം, അത്തയും മാമയൊക്കെ വരുന്നോണ്ടാണോ?
ഈശ്വര, എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന അപ്പയാണല്ലോ ഞാൻ പറ്റിക്കുന്നത്. കാശി സാറിനെ കാണാതിരിക്കാൻ പറ്റാനിട്ടാ പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ലപ്പാ.
എന്തായാലും നന്നായിട്ട് പഠിക്ക്, ബാക്കിയൊക്കെ പിന്നെ.
അപ്പ പേടിക്കണ്ട, എന്തൊക്കെ വന്നാലും ഞാൻ പഠിത്ത ഉഴപ്പില്ല. അപ്പാടെ അമ്മു ഇത്തവണയും കോളേജ് ടോപ്പറാവും.
ആ, അപ്പാവുക്ക് അത് മതി.
ഞങ്ങൾ കുതിരാൻ ബ്ലോക്കിലൊക്കെ പെട്ട് കോളേജിലെത്താൻ 9:30 ആയി. അപ്പ എൻ്റെ കൂടെ HOD കാണാൻ വന്നു. മാമിൻ്റെ പെർമിഷൻ വാങ്ങി ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു.
ഓരോ സ്റ്റെപ്പ് കയറുന്തോറും എൻ്റെ ഹാർട്ട് ബീറ്റും കൂടിക്കൂടി വന്നു. ഞാൻ അപ്പയുടെ കൈ പിടിച്ചു ഒരു ധൈര്യത്തിന്. ഞങ്ങൾ ക്ലാസ് റൂമിലെത്തിയപ്പോൾ സാറെന്തോ നോട്ട്സ് പറഞ്ഞു കൊടുക്കുകയാണ്. മേ കമിൻ സർ, ഞാൻ ചോദിച്ചു. ഞാൻ അപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടാണെന്തോ സാറെന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നുണ്ട്. സാറ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു.
ഞാൻ ദക്ഷിണയുടെ ഫാദർ ശ്രീനിവാസൻ.
സാറ് വേഗം അപ്പാവുക്ക് ഷെയ്ക്കാനെടുത്തു.
കാശിനാഥ്. അമ്മൂന് സോറി, ദക്ഷിണക്ക് പനിയായിരുന്നു, അതാ ലീവ് എടുത്തെ.
ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ദക്ഷക്ക്? എന്റെ നാരായണ, പെട്ടു ദക്ഷ അപ്പ.
ആ, കുറവുണ്ട്, എന്നാലും ക്ഷീണമുണ്ട്.
എന്നാൽ രണ്ടു ദിവസം കൂടി കഴിഞ്ഞു വന്നാൽ മതിയായിരുന്നു. രണ്ടു ദിവസം പോയിട്ട് 2 മണിക്കൂർ പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല.
ഇവൾക്ക് ഇന്ന് തന്നെ വരണമെന്ന് നിർബന്ധം.
ഓക്കെ, സാറ് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ദേവിയെ, പെട്ട് ഇയാൾക്ക് എന്താ ബോധമല്ലേ? ഞാൻ നോക്കിക്കോളാന്ന്. അതൊരു പെൺകുട്ടിയുടെ അപ്പയോട്.
ആ, നിങ്ങളൊക്കെ ഉള്ള ധൈര്യത്തില ഞാൻ കൊണ്ടുവന്ന തന്നെ.
ബെസ്റ്റ്, നല്ല അപ്പ. മോളുടെ കാമുകനോട് പറയാൻ പറ്റിയ ഡയലോഗ്.
ഡോ, താൻ ക്ലാസ്സിൽ കയറിക്കോ.
ഞാൻ പിന്നെ അപ്പാവെ നോക്കിയിരുന്നു. അപ്പോഴും ഞാൻ അപ്പയുടെ കൈ പിടിച്ചാ നിൽക്കുന്നത്. അപ്പ എന്നോട് പറഞ്ഞു,
അമ്മു പോയിക്കോ, അപ്പ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം വിളിക്കാം. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ.
എന്റെ അസുഖത്തിലുള്ള മരുന്നാണ് അപ്പ. അപ്പാടെ മുന്നിൽ ഈ 5.5 അടി പൊക്കത്തിൽ നിൽക്കുന്നത്. അപ്പ എന്റെ തലയിൽ തലോടി. എനിക്കാകെ സങ്കടം വന്നു. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. മുന്നിൽ സാറുള്ളത് ഓർക്കാതെ ഞാൻ അപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
അയ്യേ, എന്തായത്? അപ്പയുടെ പൊന്നുമോളെന്തിനാ കരയുന്ന്? അപ്പ ഇല്ലേ കൂടെ? പിന്നെ ഇവിടെ സാറും ദേവി ടീച്ചറും ഒക്കെ ഇല്ലേ? എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാ പോരെ.
അപ്പ സാറെ നോക്കി പറഞ്ഞു,
വയസ്സ് 18 ആയെങ്കിലും ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാ.
സാറാകെ എന്തോ പോയി എന്തിനെ പോലെ നിൽക്കുന്നുണ്ട്. അപ്പ, എന്റെ ഫോണ്. അപ്പാടെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തത്. കോളേജിൽ അലൗഡ് അല്ലല്ലോ.
മോളെ, ഫോൺ ഇവിടെ അലൗഡ് അല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അപ്പ ഫോണ് നിന്റെ സാറിന്റെ കൈ കൊടുക്കാം. മോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ വാങ്ങിച്ചാ മതി.
അയ്യോ, പണി പാളി, അതിൽ സാറിന്റെ ഫോട്ടോസ് ഉണ്ട്.
അല്ല, ഞാനെന്തിനാ പേടിക്കുന്നത്?
ലോക്കുണ്ടല്ലോ, പിന്നെന്താ. അപ്പ ഫോണ് സാറിന്റെ കൈ കൊടുത്തു.
അപ്പ പോട്ട് കേട്ടോ.
അപ്പ എന്റെ തോളിത്തട്ടി പറഞ്ഞു,
ശരി കാശി, വീണ്ടും കാണാം.
അപ്പ സാറിനോട് പറഞ്ഞു, കാശിയോ, എപ്പോ മുതൽ?
ഞാനങ്ങ് അന്താളിച്ചു പോയി.
അപ്പ പോയിട്ടും ഞാൻ കുറച്ചു നേരം അപ്പ പോയ വഴിയിലേക്ക് നോക്കി നിന്നു. മോളെ കാമുവിന്റെ കയ്യിൽ ഇത്ര ധൈര്യത്തോടെ ഏൽപ്പിച്ചു പോയ ലോകത്തിലെ ആദ്യത്തെ പിതാവ് എന്റെ അപ്പയായിരിക്കും. ഐ ആർ ദി ഗ്രേറ്റ്.
വാ, കയറിയിരിക്കെ.
ഞാൻ വേഗം ക്ലാസ്സിൽ പോയി എന്റെ സീറ്റിലിരുന്നു. എല്ലാവരുടെയും കണ്ണ് എന്റെ മുഖത്താണ്. സീനി ചോദിച്ചു,
എന്താടി ഇന്ന് ധാവണി? ഡ്രസ്സൊക്കെ ഹോസ്റ്റലല്ലേ? സാറെന്താ അപ്പയോട് പറഞ്ഞേ?
അപ്പോഴേക്കും സാറ് ബാക്കി നോട്ട്സ് പറയാൻ തുടങ്ങി.
മോളെ കെട്ടിച്ചേരുമെന്ന് ചോദിച്ചതാ?
ശരിക്കും? അവൾ എന്നോട് മാത്രമേ ചോദിച്ചേ, പക്ഷെ ക്ലാസ് മൊത്തം കേട്ടു. എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കിയിരിക്കുകയാണ്.
രണ്ടാളും കൂടെ എന്താ പറഞ്ഞ് രസിക്കുന്നതെന്ന് അറിഞ്ഞാ ഞങ്ങൾക്കും കൂടെ കേട്ട് രസിക്കായിരുന്നു.
സാറ് ഇവള്, ഞാൻ അവൾക്കൊരു നുള്ളുകൊടുത്തു. അല്ല, ഇവള് ചോദിക്കായിരുന്നു സാറ് എന്ത് നോട്ട്സാണ് പറഞ്ഞിരുന്നതെന്ന്.
റോമിയോ ആൻഡ് ജൂലിയറ്റ്, ആക്ട് 4 സമ്മറി.
ഞാൻ വേഗം സീനുവിന്റെ നോട്ട് നോക്കി നേരത്തെ എഴുതിയ പോർഷന് വേണ്ട സ്ഥലം വിട്ടു. എന്നിട്ട് സാറ് പറയുന്ന എഴുതാൻ തുടങ്ങി. ആ അവർ കഴിഞ്ഞു, സാറ് പോയി. എന്റെ ഫോൺ ആളുടെ കയ്യിലുണ്ട്, ലോക്കുള്ളതാണ്, ഒരു സമാധാനം. സീനി ചോദിച്ചു,
അല്ല നിന്റെ ഫോൺ എവിടെ?
ഫോണ് അപ്പ സാറിന്റെ കൈ കൊടുത്തു.
എടി ഫോട്ടോസ്?
ലോക്കുണ്ട്.
എന്താ പാസ്വേഡ്?
ആഹാ, പറയില്ല. ഞാൻ കണ്ടുപിടിച്ചോളാം. നീ എന്നല്ല, ആർക്കും കിട്ടില്ല.
അല്ല, പ്രിവ്യ എവിടെ?
ലീവാണ്, അവിടെ ഏട്ടം വരുന്ന. ആ അവർ ഫ്രീ ആയിരുന്നു. ഞാൻ 2 ദിവസത്തെ നോട്ട് എഴുതി, അതുകൊണ്ട് ബ്രേക്കിന് പുറത്തു പോയില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കും സീനിനുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിരുന്നു, അതുകൊണ്ട് ലഞ്ച് ബ്രേക്കിന് പുറത്തു പോയില്ല. ചുരുക്കി പറഞ്ഞ കാശി സാറിനെ പിന്നെ കണ്ടില്ലെന്ന് സാരം. ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് അവർ ഗംഗാ മാമിൻ്റെ ആയിരുന്നു. മാം വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്യൂൺ ചേട്ടൻ വന്നു. മാമിനോട് എന്തോ സംസാരിച്ചു. ദക്ഷിണാസായിയർക്ക് ഒരു വിസിറ്റർ ഉണ്ട്.
എനിക്കോ? ഏത് വിസിറ്റർ?
ഞാൻ താഴേക്ക് പോയി. സ്റ്റാഫ് റൂം കഴിഞ്ഞ് തൊട്ടടുത്ത ബ്ലോക്കിലാണ് വിസിറ്റേഴ്സ് റൂം. ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അകത്തേക്ക് എത്തി നോക്കി.
അല്ല, കാശി സാറെ രാവിലെ കണ്ടതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല.
പക്ഷെ ആളവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ മുന്നോട്ട് പോകാൻ തിരിഞ്ഞതും കാശി സാറ് എൻ്റെ മുന്നിൽ വന്നതും ഒന്നിച്ചായിരുന്നു.
നീ എന്താ അവിടെ?
ഒരു വിസിറ്റർ ഉണ്ട്.
ആർക്ക്?
എനിക്ക്.
ആരാ?
ഞാൻ വിസിറ്റേഴ്സ് റൂമിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കിയതും എൻ്റെ നേരെ വരുന്ന ആളെ കണ്ട് ഞെട്ടി.
ആകാശ്?
ആകാശ് എൻ്റെ നേരെ നടന്നു വന്നു. സാർ അടുത്തുണ്ട്. ആകാശ് സാറെ നോക്കി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.